ഇരിപ്പിടം കിട്ടിയോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഞങ്ങളല്ലേ. ഹണി റോസുമായി എസ് എൽ കുമാർ നടത്തിയ അഭിമുഖം. അമ്മയുടെ ആസ്ഥാന മന്ദിര ഉദ്ഘാടന വേദിയിലെ ഇരിപ്പിട വിവാദത്തിൽ ഹണി റോസ് പ്രതികരിക്കുന്നു. മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നടിമാർക്ക് വേദിയിൽ ഇരിപ്പിടം നിഷേധിച്ചുവെന്ന ആക്ഷേപം ചിലരുന്നയിച്ചു. എന്നാൽ അത്തരം ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും കഴമ്പില്ലെന്ന് പക്ഷക്കാരിയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ ഹണി റോസ്. അതൊരു അനാവശ്യ വിവാദമായിരുന്നു. അവിടെ എന്ത് നടന്നുവെന്നുള്ളത് മനസ്സിലാക്കാതെ പെട്ടെന്ന് ചാടിക്കേറിയ ഒരു വിഷയത്തെ കമന്റ് പറയുന്നത് ശരിയല്ല. ഹണി റോസ് പറയുന്നു, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാനും ശ്വേത ചേച്ചിയും രജനയും ഒക്കെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങൾ സ്ത്രീകളെ കൂടാതെ പുരുഷന്മാരുമുണ്ട്. അതിൽ വലിയൊരു ചടങ്ങാണ് അവിടെ നടന്നത്. എല്ലാവരും ഓടി നടന്ന് ജോലി ചെയ്യുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും വ്യക്തിപരമായി ക്ഷണിച്ചിട്ട് കൂടിയാണ് പലതും വന്നത്. ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയവരോട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. മീറ്റിംഗ് തുടങ്ങിയ സമയം തൊട്ട് വേദിയിൽ ഇരുന്നവരെല്ലാം ഞങ്ങളോട് വേദിയിൽ ഒപ്പം ഇരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. മമ്മൂക്ക ഉൾപ്പെടെ പലരും ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നവരാണ്. ലാലേട്ടൻ അമ്മയുടെ പ്രസിഡന്റാണ്. അങ്ങനെ കുറച്ചുപേരെ വേദിയിൽ ഇരുന്നുള്ളൂ. ഞങ്ങളും കൂടി അവിടെ കയറിയിരുന്നാൽ ചടങ്ങ് നല്ല രീതിയിൽ നടക്കേണ്ടേ? നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം ഞങ്ങളും കസേരയിൽ കയറി ഇരിക്കുന്നതല്ലല്ലോ പതിവ്. അങ്ങനെ ഞങ്ങൾ നിന്ന് ഫോട്ടോസ് കണ്ടിട്ടാണ് പലരും അഭിപ്രായ പ്രകടനം നടത്തിയത്. ഞങ്ങൾ എല്ലാവരും പിന്നീട് ഒരുമിച്ച് വേദിയിലിരിക്കുന്ന ഫോട്ടോസ് അഭിപ്രായം പറഞ്ഞ് പലരും കണ്ടില്ല. കണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി മിണ്ടിയില്ല. എന്തെങ്കിലും ഒരു വിവാദമുണ്ടാക്കാൻ വേണ്ടി ചിലർ എന്തെങ്കിലും ഒരു വിഷയമെടുത്തിടുന്നുവെന്നേ തോന്നിയുള്ളൂ. ഏറ്റവും നന്നായി നടന്ന ഒരു ചടങ്ങിലെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരാവശ്യവുമില്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഒന്നും പറയാനില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്നവർക്കറിയാം. എന്നാലും വാർത്തകൾ വളച്ചൊടിച്ചു വരുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ പലതും അങ്ങനെയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനി ചിലർക്ക് നല്ല വിരുദ്ധമാണ്. എങ്ങനെയും വാർത്ത സൃഷ്ടിക്കാനാണ് ചിലർക്കിഷ്ടം. ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വായിച്ചു പോലും നോക്കാതെ ഹെഡിംഗ് മാത്രം വായിച്ച് അതിനെ വളച്ചൊടിച്ച് വാർത്ത കൊടുക്കുന്ന മറ്റു ചില പോർട്ടലുകളുമുണ്ട്. വളരെ മോശം കാര്യമാണത്. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പോർട്ടലിൽ വരുന്ന വാർത്ത വേറെ പോർട്ടലിൽ അവരുടെ ഭാവന കൂടി ചേർത്തായിരിക്കും വരുന്നത്. അങ്ങനെ അവസാനം സത്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ വാർത്തകൾ പ്രചരിക്കും. സോഷ്യൽ മീഡിയയിൽ സ്വന്തം പേജിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ഫേസ്ബുക്കിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതും കുറവാണ്. അത്രയും മനസമാധാനമുണ്ട്. വെറുതെ സമയം കളയണ്ട. ഇപ്പോൾ നല്ല കമന്റുകളാണ് ഞാനിപ്പോൾ കൂടുതൽ കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിന്റെയും മറ്റു തുടക്കകാലത്ത് വളരെ മോശം കമന്റ് ഇട്ടിരുന്ന ആളുകളെ അപേക്ഷിച്ച് ഇപ്പോൾ അത്തരക്കാർ കുറവാണ്. നല്ല കമന്റുകൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് മറുപടി കൊടുക്കാറുണ്ട്. സിനിമയല്ലാതെ സമയം ചിലവഴിക്കുന്നത് എങ്ങനെയാണ്? വീട്ടിൽ കുറെ ചെടികളുണ്ട്. അവയെ പരിപാലിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ഓൺലൈൻ ഡിഗ്രി പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. ഡിഗ്രി ഏതായിരുന്നു മെയിൻ? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരുന്നു. പല കാരണങ്ങളാൽ എഴുതാൻ കഴിയാതെ പോയ പരീക്ഷകൾ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി. നായികമാർ മിക്കവരും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? കുറച്ച് എളുപ്പമുള്ളത് കൊണ്ടാവാം. പ്രൊഫഷനും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ സെമസ്റ്ററിലും പരീക്ഷകളുണ്ട്, ഇന്റേണൽ പരീക്ഷകളുമുണ്ട്. നമ്മൾ തലയിൽ കയറാത്ത ഒരു സബ്ജക്റ്റ് എടുത്താൽ തിരക്കുകൾക്കിടയിൽ പഠിക്കാൻ പാടായിരിക്കും. അത്യാവശ്യം ജേർണലിസവും കലയുമെല്ലാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. ചരിത്രം സാഹിത്യം അങ്ങനെയാണെല്ലാം. പതിവായി കോളേജിൽ പോകാൻ പറ്റാതിരുന്നതിൽ ഒരു നഷ്ടബോധമുണ്ടോ? ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ എന്നും പോയി അടങ്ങിയിരുന്ന് പഠിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. ടെൻത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കുമായിരുന്നു. പനിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാസങ്ങൾ വീട്ടിലിരുന്നിട്ടുണ്ട്. ഒറ്റ മോളായതുകൊണ്ട് ഞാൻ പറയുന്ന കൊച്ചു കള്ളങ്ങളൊക്കെ അച്ഛനും അമ്മയും വിശ്വസിക്കുമായിരുന്നു. ഡിഗ്രിക്ക് ഞാൻ ആലുവ സെന്റ് സേവിയേഴ്സിലാണ് പഠിച്ചത്. പതിവായി കോളേജിൽ പോയിട്ടില്ലെങ്കിലും പറ്റുമ്പോഴൊക്കെ പോയിട്ടുണ്ട്. അവിടെ യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ പോകുന്ന പോലെ തോന്നില്ല, സ്കൂളിൽ പോകുന്ന ഒരു ഫീല്. സൽവാറും അതിന്റെ മേലെ കോട്ടുമായിരുന്നു യൂണിഫോം. യൂണിഫോം ഇടുമ്പോൾ നമ്മുടെ മനസ്സ് പോലും മാറിപ്പോകും. ശരിക്കും ഒരു സ്കൂൾ കുട്ടിയാണെന്ന് തോന്നും. ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അമ്മയുടെ ആസ്ഥാന മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ ഹണി ധരിച്ചിരുന്ന സാരി ഹിറ്റായല്ലോ. അതൊരു നെറ്റ് മെറ്റീരിയലാണ്, ശരിക്കും സാരിയല്ല. പലതിനും ഉപയോഗിക്കാം. ഫ്ലോറൽ വർക്കുള്ള ഫാബ്രിക് മെറ്റീരിയൽ വാങ്ങി ഞാനും എന്റെ ഫാഷൻ ഡിസൈനറും ഷിജുവും കൂടി ഡിസൈൻ ചെയ്തെടുത്തതാണ്. അണ്ടർസ്കേർട്ടിൽ ബ്രോക്കേഡ് പോലെയൊരു മെറ്റീരിയലും എടുത്തു. ബ്ലൗസ് പീസിന് അത് തന്നെ എടുത്തു. എറണാകുളത്ത് ഗുഡ്വിൽ എന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ മെറ്റീരിയൽസ് കൂടുതൽ കിട്ടും. എന്താണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നതിലെ റഫറൻസ്? ഫംഗ്ഷൻസിലെല്ലാം പോകും മുമ്പ് ഏത് കളർ വേണം, എങ്ങനെയുള്ള കോസ്റ്റ്യൂം വേണം എന്നൊക്കെ തീരുമാനിക്കാറുണ്ട്. അടുത്തിടെ ആന്റണി ചേട്ടന്റെ മകളുടെ കല്യാണ റിസപ്ഷന് പോയപ്പോൾ ഞാൻ കറുപ്പ് നിറത്തിലുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. കറുപ്പ് അവരുടെ തീമായിരുന്നു. ഞങ്ങൾ അപ്പോഴും മെറ്റീരിയൽ വാങ്ങി ഡിസൈൻ ചെയ്യുകയായിരുന്നു. ഒരു പൂജാ ചടങ്ങിന് പോകുമ്പോൾ വെള്ള നിറത്തിലുള്ള വസ്ത്രമാണെങ്കിൽ കുറെ കൂടി ഗംഭീരമായിരിക്കും. ഞാൻ വെള്ള വസ്ത്രങ്ങൾ അധികം ഉപയോഗിച്ചിട്ടില്ല. സാരിയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയ വേഷം. അല്ല, സാരി ഒട്ടും കംഫർട്ടല്ല. സാരി എടുക്കാൻ പാടാണ്. സാരി എടുത്ത് എവിടെയെങ്കിലും പോയാലും സാരി ഉടയാതെ വടി പോലെ നിൽക്കണം. ഡിസൈനർ സാരിയാണെങ്കിൽ സുന്ദരിയാകും. സാരിക്കൊപ്പം മേക്കപ്പും ഹെയർസ്റ്റൈലും ആഭരണങ്ങളും ഒക്കെ വരുമ്പോൾ കൂടുതൽ റിച്ച്നെസ് തോന്നും. വേറൊരു കോസ്റ്റ്യൂം ആണെങ്കിലും അത്ര റിച്ച്നെസ് കൊണ്ടുവരാൻ പറ്റില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? കറുപ്പാണ്. എനിക്ക് കൂടുതലും ഉള്ളത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന നിറം കറുപ്പാണ്. ഫോട്ടോഷൂട്ടിനായാലും ഫംഗ്ഷൻസിന് പോകുമ്പോഴായാലും ഞാൻ ഇഷ്ടപ്പെടുന്നത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് വെളുപ്പ് നിറം തിരഞ്ഞെടുത്തത്. പുതിയ വേഷത്തിൽ കാണാനൊരു മണവാട്ടിയെ പോലെയുണ്ടെന്ന് പലരും പറഞ്ഞു. അടുത്ത ചോദ്യം എന്താണെന്ന് മനസ്സിലായി. കല്യാണം ഉടനെയൊന്നുമില്ല, സമയമായിട്ടില്ല. വീണ്ടും തമിഴിൽ അഭിനയിക്കുന്നുവെന്ന് കേട്ടല്ലോ. അതെ, സുന്ദർ സി സാറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. അദ്ദേഹവും ജയുമാണ് നായകൻ, ബദ്രിയാണ് സംവിധായകൻ. വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാനൊരു തമിഴ് സിനിമ ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റിന്റെ വേഷമാണ് എനിക്ക്. നന്നായി പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ഒരു കഥാപാത്രമായതുകൊണ്ട് ആ സിനിമ കമ്മിറ്റ് ചെയ്തതും. ഒരു ക്രൈം ത്രില്ലർ ആണ്. സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമായിരുന്നു? കലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു. പെയിന്റിംഗ് വളരെ ഇഷ്ടമായിരുന്നു, ഡിസൈനിങ്ങും ഇഷ്ടമാണ്. അമ്മ നിർമ്മിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? ഞാനും അതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ 140 ആർട്ടിസ്റ്റുകളുണ്ട്. ഡിസ്കഷൻ നടക്കുന്നതേയുള്ളൂ. ഈ വർഷം തന്നെ ആ സിനിമയുണ്ടാകും. ഞാനും അതിന്റെ ഒരു ഭാഗമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഥയ്ക്ക് ആവശ്യമുള്ള അഭിനേതാക്കൾ ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് ചേരുന്ന കഥാപാത്രം ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. മലയാളത്തിൽ വേറെയും ചില പ്രൊജക്ടുകളുണ്ട്, ചർച്ച നടക്കുന്നതേയുള്ളൂ.